Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Asmadacharya Vrinda, Vandeya Bhujavaranda, Smriti Puranana, భగవత్పాదం సింహాచార్యుంద్రుభాషగృందే ఉత్పన్నేకత్వప్రత్యయానమగ్రస్థాదీనాం പരിപ്രാജകനെ സംബന്ധിച്ച് ഭിക്ഷാടനമാകാം എന്ന് പറയുന്നു. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം പരിപ്രാജകൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനിയാണ്. ജ്ഞാനിയെ സംബന്ധിച്ചും ഭക്ഷണം വേണം. ഭക്ഷണം എങ്ങനെ ലഭിക്കും? ഇതെല്ലാം വൈദിക കർമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന വൈദിക കാലത്തിന്റെ ഭക്ഷണം. അപ്പൊ അവിടെ കർമ്മം ചെയ്തിരുന്നു, അതിന് പ്രതിഫലം ലഭിച്ചിരുന്നു, അതുകൊണ്ടാണ് ഭക്ഷണം നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ കർമ്മത്തെ ഉപേക്ഷിച്ചു, കർമ്മം വിഹിതമാണ്, വിധിച്ചതാണ്, വേദത്തിൽ വിധിച്ചതാണ്. ആ വേദത്തിൽ വിധിച്ച കർമ്മത്തെ വിധിവത് തന്നെ ഉപേക്ഷിച്ചു. അതാണ് പരിവ്രജനം. ഭക്ഷണം എങ്ങനെ അതിന് പറഞ്ഞു ഭിക്ഷാചരണം. ഭിക്ഷാചരണം ആകാമോ എന്നുള്ളത് വൈധമല്ല, എന്നുവെച്ചാൽ വിധിച്ചതിന്റെ കാര്യമില്ല. എന്തുകൊണ്ടത് വൈധമാകുന്ന കാരണം, ഭിക്ഷ എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടിയാണ്. ഭക്ഷണം എന്നുള്ള പ്രേരണ എന്ന് പറയുന്ന സഹജമാണ്. വേദം വിധിച്ചത് കൊണ്ടല്ല ആർക്കെങ്കിലും വിശപ്പ് വരുന്നത്. വിശപ്പ് സഹജമായി വരുന്നു, അത് ധർമ്മത്തിന് വിരോധിയല്ല. സഹജമായ പ്രവൃത്തിയാണെങ്കിലും ധർമ്മവിരോധിയാണെങ്കിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ വിശപ്പ് സഹജമാണ്, വൈധമല്ല. അതുകൊണ്ട് ആ വിശപ്പിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഭിക്ഷാകാം. അതാണ് അതിൽ പറയുന്ന യുക്തി. ആ സമയം ആ വിശപ്പിനെ നിവൃത്തിക്ക് വേണ്ടി തന്നെ കർമ്മം ചെയ്ത് പ്രതിഫലം സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കർമ്മം വൈധമാണ്, വിധിച്ചതാണ്, വിധി അനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നത്. വിഹിതമായതുകൊണ്ട് കർമ്മങ്ങളെ സ്വീകരിക്കാൻ പാടില്ല. അതേസമയം ഭിക്ഷ എന്ന് പറയുന്നത് സഹജമായതുകൊണ്ട്, വിശപ്പ് സഹജമായതുകൊണ്ട് അത് വിധേയമല്ല. അതുകൊണ്ട് അതനുഷ്ഠിക്കാം. അതാണ് പരിപ്രാജകന് ഭിക്ഷാചരണം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗൃഹസ്ഥനാകാമോ? പറയുന്നു പാടില്ല. എന്തുകൊണ്ട്? ഗൃഹസ്ഥന് പരിപ്രാജകനെ പോലെ തന്നെ ജ്ഞാനം ഉണ്ടായാലും അഗ്നിഹോത്രാദി പാടില്ല എന്നുള്ളത് വൈധമാണ്, വിഹിതമാണ്. അത് ഭിക്ഷാടനം പോലെയല്ല. ഭിക്ഷാടനം സഹജമായ പ്രേരണയുടെ വിശപ്പ് നിന്നാണ് ഉണ്ടാകുന്നത്. അഗ്നിഹോത്രം അങ്ങനെയല്ല, അത് വിധിച്ചിരിക്കുന്നു. അപ്പോൾ ആ വിധിച്ച ഒരു കർമ്മം വേദത്തിൽ വിധിച്ചിരിക്കുന്നതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അത് പറയുന്നു പ്രാമാണി ചിന്തായാം പുരുഷ പ്രവൃത്തിയുടെ അധിഷ്ഠാനത്വം. ഇവിടെ ശാസ്ത്ര പ്രമാണത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിന് പ്രവൃത്തിയെ ദൃഷ്ടാന്തമായിട്ടെടുക്കാൻ പാടില്ല. വിശദീകരിക്കുന്നു. നഹിന്ന അഭിചരേ ദിതി പ്രതിഷിദ്ധം അപ്പി അഭിചരണം കശ്ചിത് കുറുവൻ തിഷ്ടയിതി. ശത്രു ദേഷരഹിതേനാപി വിവേകിന അഭിചരണം തുറിയത്തെ നഭിചരേ. അഭിചാരകർമ്മം പാടില്ല. അഭിചാരകർമ്മത്തിന് വേണ്ടിയിട്ടാണ് ശത്രു മരണത്തിന് വേണ്ടിയിട്ടുള്ളത്. ശത്രു മരണത്തിന് വേണ്ടിയിട്ടുള്ള അഭിചാരകർമ്മം പാടില്ല വേദം വിധിച്ചിരിക്കുന്നു. പ്രതിഷിദ്ധം അഭിചരണം അങ്ങനെയാണെങ്കിലും കശ്ചിത് കുറുവൻ ദുഷ്ട ദ്വേഷമുള്ളവർ രാഗമുള്ളവരെങ്ങനെയാണോ ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നത് അതുപോലെ ദേഷ്യമുള്ളവർ ശത്രുവിനെ കൊല്ലാൻ വേണ്ടി അഭിചാരം ചെയ്യുന്നു. അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിലർ ചെയ്യുന്നത് കൊണ്ട് ശത്രു ദേഷ്യരഹിതേനാകി ശത്രു ദേഷ്യമില്ലാത്ത ഒരാളും വിവേകിന വിവേകിയായി ഒരുവൻ അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് അറിയുന്ന ഒരുവൻ അഭിചരണം നക്രിയതേ അഭിചരണം അവൻ ചെയ്യത്തില്ല. നിഷേധിച്ചതുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നവർ. അതുപോലെ തത്വജ്ഞാനം പറഞ്ഞു ഭേദബുദ്ധി എന്ന് വർത്തിപ്പിക്കുന്നു, കർമ്മത്തെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തത്വജ്ഞാനിക്ക് കർമ്മം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഗൃഹസ്ഥന് തത്വജ്ഞാനം ഉണ്ടായാലോ? അത് അവസാനം ഭാഷ്യകാലം പറയും. ഇവിടെ ഗൃഹസ്ഥന്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഗൃഹസ്ഥന് തത്വജ്ഞാനം ഉണ്ടായാൽ ജ്ഞാനം സന്യാസ ലക്ഷണം. ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് സന്യാസം. സന്യാസമാകുന്ന ലക്ഷണത്തോടു കൂടിയതാണ് ജ്ഞാനം. അപ്പൊ ഗൃഹസ്ഥന് തത്വജ്ഞാനം ഉണ്ടായാൽ പരിവ്രജനം സ്വീകരിക്കണം, ഭിക്ഷാടനം സ്വീകരിക്കണം. ഇതാണ് ശങ്കരാചാര്യരുടെ നിലപാട്. യാതൊരു വിട്ടുവീഴ്ച ചെയ്യില്ല. അതുകൊണ്ടാണ് ഗീതാഭാഷ്യത്തിലും മറ്റും ജനകന്യം മറ്റും ദൃഷ്ടാന്തം വന്നപ്പോൾ അവിടെ ജനകന്യനി ജ്ഞാനിയാണെങ്കിൽ എന്ന് പറഞ്ഞു ഉറപ്പിച്ചു പറയുന്നു. അത് അംഗീകരിക്കുന്നില്ല. ഗൃഹസ്ഥന് തത്വജ്ഞാനം പാടില്ല എന്ന് പറയുന്നു. ഗൃഹസ്ഥന് തത്വജ്ഞാനം വന്നാൽ പരിപ്രജ്ഞ. എന്തുകൊണ്ട്? ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ചിരുന്നാൽ അവിടെ അഗ്നിഹോത്രം ചെയ്യും. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഗൃഹസ്ഥന് വീതമാണത്. ഗൃഹസ്ഥധർമ്മത്തിൽ അതിരിച്ചിരിക്കുകയാണ്. അപ്പൊ തത്വജ്ഞാനം ആണെങ്കിലോ ഉപേക്ഷിച്ച് പറ്റും. നഹി നഭിചരേ ദിതി പ്രസിദ്ധമൊക്കെ വിചരണം കശ്ചിത് കുറുവൻ ദുഷ്ടയിതി ശത്രു ദേഷ്യരഹിതനാഭി വിവേകിന് അഭിചരണം കഴിയുക. അതുകൊണ്ട് രാഗദ്വേഷാദികളുള്ള ഗൃഹസ്ഥന്മാര് കാമപൂർവം കർമ്മങ്ങൾ ചെയ്യുന്നു. അതുപോലെ ഒരു ഗൃഹസ്ഥത്തിലിരുന്ന് തന്നെ ഒരാൾ കർമ്മയോഗിയായി അയാൾക്ക് ചിത്തശുദ്ധിയെ പ്രാപിച്ച് അയാൾക്ക് ഉപനിഷത്ത് ശ്രവണം കൊണ്ട് അയാൾക്ക് ജ്ഞാനമുണ്ടായാൽ അയാൾ പരിപ്രജനം തന്നെ സ്വീകരിക്കും. എന്നുവെച്ചാൽ കർമ്മവിധി പ്രവൃത്തി നിമിത്തേ ഭേദപ്പെടുത്തിയേ ബാധിതയെ അഗ്നിഹോത്രാവു പ്രവർത്തക നിമിത്തം അസ്ഥി. ഗൃഹസ്ഥൻ തത്വജ്ഞാനിയായി വീണ്ടും അഗ്നിഹോത്രം ചെയ്യുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. കർമ്മവിധി പ്രവൃത്തിക്ക് നിമിത്തമായിരിക്കുന്ന ഭേദജ്ഞാനം ബാധിച്ചുപോയി. ബാധിച്ചാൽ അഗ്നിഹോത്രാദികളിൽ പ്രവർത്തകമായ നിമിത്തമില്ല. അവിടെ ഭർത്താവ് കരണ കാരകങ്ങൾ ഫലജ്ഞാനം ഉണ്ടായാൽ പ്രവർത്തിക്കാൻ പറ്റും. ആ ഭേദജ്ഞാനം നശിച്ചു. എങ്ങനെ അഗ്നിഹോത്രത്തിൽ പ്രവർത്തിക്കും? ഗൃഹസ്ഥന് കർമ്മമില്ല. പരിവ്രാജകസ്യ ഇവ ഭിക്ഷാചരണാദു ബുഭുക്ഷാദിപ്പോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പരിവ്രാജകൻ ഇന്നും പ്രവൃത്തി ഉണ്ടല്ലോ, ഭിക്ഷ വീണ്ടും അത് തന്നെ വരികയാണ്. ആഹാരമുണ്ട്, ശരീരം നിലനിൽക്കണ്ടേ? ഭിക്ഷ ചെയ്യുന്നത് പോലെ അഗ്നിഹോത്രം എന്തുകൊണ്ടായിക്കൂടാ? അത് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്തായാലും സന്യാസി സന്യാസിക്ക് എന്തായാലും ആഹാരം വേണം, അതിനുവേണ്ടി അയാൾ ഭിക്ഷയെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ആഹാരം സമ്പാദിച്ചൂടെ എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ടല്ലോ. അതുപോലെ ഒരു ചോദ്യമാണ് ആ ചോദ്യമാണ്. അതിന് സമാനം പറയുന്നു, അത് വേദവിധിയല്ല, ഭിക്ഷയ്ക്ക് പ്രേരിപ്പിക്കുന്നത്, മറിച്ച് എന്താണ് ബുഭുക്ഷ വിശപ്പ് ആണ് അവിടെ പ്രവർത്തകമായിരിക്കുന്നത്. അത് സഹജമാണ്, ധർമ്മവിരോധിയായ കാര്യമല്ല. സഹജമായ അങ്ങനെ ഒരു വിശപ്പ് വരുമ്പോൾ അത് ഭിക്ഷ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, അവിടെ വൃത്തിക്കാറണം, കർമ്മം ചെയ്യണം, പുരോഹിതനാകണം. ആ പൗരോഹിത്യത്തെ നിഷേധിക്കുകയും ആഹാരത്തിന് വേണ്ടി പൗരോഹിത്യം പാടില്ല. ഇത് ആ വൈദിക കാലത്തിൽ ചിന്തിച്ചാലേ നമുക്കത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് ഈ പറയുന്നതിനൊന്നും പ്രസക്തി. ശങ്കരാചാര്യന്റെ മനസ്സിൽ മുഴുവൻ ആ വൈദിക കാലമാണ്. അവിടെ അഗ്നിഹോത്രം വൈദ്യമാണ്, വേദം വിധിച്ചതുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാതെ വിശപ്പ് വന്ന് ഭക്ഷണം യാചിക്കുന്ന പോലെ അല്ല. അതുകൊണ്ട് രണ്ടും രണ്ടാണ്. പരിപ്രാജകന് വിധേയമായ ഒരു കർമ്മവും, പരിപ്രാജകൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനിയായ പരിപ്രാജകൻ, ജ്ഞാനിയായതുകൊണ്ട് തന്നെ മുക്തനായി, അതുകൊണ്ട് ഒരു വിധിയും അയാൾക്ക് ബാധിക്കുന്നു. ഇനി വേറൊന്ന് പറയുന്നു പരിപ്രാജക സന്യാസിയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, പരിപ്രാജക സന്യാസധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു അയാളെയും പരിപ്രാജകനെന്ന് പറയും. അയാൾക്ക് ധർമ്മം അനുഷ്ഠിക്കുന്നു. അവിടെ സന്യാസധർമ്മത്തെ അനുഷ്ഠിക്കുന്നു, തപസ് തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ ആവശ്യമായി വരുന്നത്, എന്തൊക്കെയാണ് ശുദ്ധിക്കും ജ്ഞാനപ്രാപ്തിക്കും വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അനുഷ്ഠിക്കാം. അത് അതാണ് നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തോ പറഞ്ഞത്. ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗമാണ്, നമ്മളവിടെ ചർച്ച ചെയ്തതുകൊണ്ട്. അല്ലാതെ ശങ്കരാചാര്യർ പറയുന്നത് പരിവ്രജനമല്ല. കാരണം ആ പരിവ്രജനത്തിൽ ഭിക്ഷാടനം മാത്രമേ പാടുള്ളൂ. അപ്പോൾ അത് സാധ്യമുണ്ട്, ആ കാലം മാറി. അതിനപ്പുറം ശങ്കരാചാര്യർ പറഞ്ഞിട്ടുമില്ല. ശങ്കരാചാര്യർക്ക് ഇങ്ങനൊരു കാലം വരുമെന്നുള്ള ദീർഘവീക്ഷണം ഇല്ലായിരുന്നു. അതായത് ഭിക്ഷാടനം എടുക്കാതെ, ഭിക്ഷാടനം കൂടാതെ സന്യാസിമാർ ജീവിക്കേണ്ടി വരും എന്നൊരു കാഴ്ചപ്പാടില്ലായിരുന്നു. പല കാര്യങ്ങളിലും ദീർഘവീക്ഷണം ഇല്ലാത്ത പോലെ ഈ കാര്യത്തിനുണ്ടായിരുന്നു. സന്യാസിയെ സംബന്ധിച്ച് ഭിക്ഷ തന്നെ രണ്ടാമതെന്ന് ശങ്കരാചാര്യർ പറയുന്നത്. പരിപ്രാജകൻ എന്ന് വെച്ചാൽ ഭിക്ഷ, അത് പറഞ്ഞല്ലോ ബുഭുക്ഷ, അതൊന്ന് പ്രവർത്തിച്ചോ. പക്ഷെ നാളെ ഒരു കാലം വരും അത് നടക്കാതെ വരും. അങ്ങനെ ഒരു കാലത്താണ് ഇന്നത്തെ സന്യാസി വരും. അപ്പോ ഇന്ന് ഭിക്ഷ എന്ന് പറയുന്നത് എന്താ? അങ്ങനെ ഒന്നില്ല. അതില്ലാതിരിക്കുമ്പോ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക, അതേ ഉള്ളൂ വഴി. അപ്പൊ അത് പാടുണ്ടോ, കർമ്മത്തെ നിഷേധിച്ചിരിക്കുകയല്ലേ. ഇവിടെയാണ് ഇന്നത്തെ സ്വാമിമാർക്ക് വരുന്ന ആശയക്കുഴപ്പം. കർമ്മത്തെ എത്ര കേട്ടാലും തലയ്ക്ക് പിടിക്കാത്തൊരു കാര്യം ഇതാണ്. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് കർമ്മത്യാഗം കർമ്മത്യാഗം. അതുകൊണ്ട് കർമ്മം ഉപേക്ഷിക്കണം. പലരും പറയുന്നത് എന്താണ്, ഞാൻ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുകയല്ല, കർമ്മമൊക്കെ എന്നിൽ നിന്ന് ഒഴിഞ്ഞുപോയി. എങ്ങനെ ഒഴിഞ്ഞു? സ്വാമിയുടെ പ്രഭാഷണം കേട്ടപ്പോ. എന്താ പ്രഭാഷണം? കർമ്മത്തെ ത്യജിക്കണം, കർമ്മത്തെ ഉപേക്ഷിക്കണം, കർമ്മത്യാഗം ഭിക്ഷ മാത്രമേ ഉള്ളൂ സന്യാസി. അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കണം, കർമ്മം ചെയ്യാൻ പാടില്ല, ദോഷമാണ് സന്യാസി കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഈ ത്യാഗത്തെ കുറിച്ച് ഇങ്ങനെ ആവർത്തി ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് വരുന്ന ഒരു ഭ്രമമാണ്. അപ്പൊ ഇന്നത്തെ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം പരിഭജനം എന്ന് പറയുന്ന ഒരു ഭ്രമമാണ്. ഭിക്ഷാടനം, പരിഭ്രജനം, ഇതൊക്കെ ഭ്രമമാണ്. നേരത്തെ പറഞ്ഞ പോലെ അത് പ്രാമാണി ചിന്തയിൽ നിന്നുണ്ടായതല്ല. ഇന്ന് സന്യാസത്തിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പണിയെടുക്കണം, എവിടെയായാലും ശരി പണിയെടുത്തേ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അത് ശങ്കരാചാര്യർ പറഞ്ഞതിന് എതിരാകുമോ? ഇല്ല, എതിരാകത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ശങ്കരാചാര്യർ പ്രത്യേകം പറയുന്നുണ്ട്, അഗ്നിഹോത്രാദികൾ ഉപേക്ഷിക്കുന്നുണ്ടെന്നത് വൈധമാണ്, വേദം വിധിച്ചത്. വേദം വിധിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത്, ഗൃഹസ്ഥന് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധ്യമല്ല, അവൻ ജ്ഞാനം പ്രാപിക്കുന്നത്. കാരണം ഭേദപ്രത്യം നശിച്ചു, കർമ്മങ്ങൾ നിലനിൽക്കത്തില്ല. പക്ഷെ എന്നാലും ഭിക്ഷാടനമാകാമെന്ന് പറയുന്നു. അതിനെന്തായിരിക്കും പറഞ്ഞത്? വേദവീതമല്ല ഭിക്ഷാടനം. അതുപോലെ ആഹാരത്തിന് വേണ്ടി ചെന്ന ലൗകികമായ കർമ്മങ്ങൾ, അത് വേദവീതമല്ല. അപ്പൊ സന്യാസിക്കത് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ട്, ദോഷമൊന്നും. സന്യാസമാകാൻ വേണ്ടിയിട്ട് ആരും ജോലി രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പലർക്കും അബദ്ധമായി പോയല്ലോ എന്ന് വിചാരിക്കും. കാരണം അതൊന്നും വേദവിഹിതമല്ല. വേദവിഹിതമല്ലാത്ത കർമ്മം ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ധർമ്മത്തിന് വിരുദ്ധമാകരുത്. അപ്പോൾ അതിന് എന്താണ് പറയുന്നത്? ബുഭുക്ഷ പ്രേരിപ്പിക്കുന്ന എന്താണ് ബുഭുക്ഷ? വിശപ്പ് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ടേ? ഭിക്ഷാടനം പാടില്ല, കാലം മാറി. അപ്പൊ പിന്നെ ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യാം. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ആ ജോലി പരോപകാരമായാൽ, പരോപകാരാർത്ഥമായാൽ, അത് ആ പ്രവൃത്തി കൂടി ആത്മശുദ്ധിക്ക് വേണ്ടി വിവേകപൂർവമായി കഴിഞ്ഞാൽ അത് കർമ്മയോഗമായി. അപ്പൊ സന്യാസി എന്ന് പറയുന്നത് ഇന്ന് കർമ്മയോഗിയാണ്. ഇന്നത്തെ കാലത്ത് ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടനുസരിച്ചല്ല, ശങ്കരാചാര്യർ കർമ്മയോഗം പറഞ്ഞിരിക്കുന്ന ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥനാണ് കർമ്മയോഗി എന്ന് പറയുന്നത്, സന്യാസിയല്ല. എന്തുകൊണ്ട്? സന്യാസി എന്ന് വെച്ചാൽ പരിപ്രജനം, ഭിക്ഷാടനം, ഇത്രയേ ഉള്ളൂ. പിന്നെ അവിടെ കർമ്മത്തിന്റെ പ്രസക്തിയില്ല. ഒരു കർമ്മം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭിക്ഷ വാങ്ങുകയാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ അത് മാറിക്കൊണ്ട് ഭിക്ഷാടനത്തെ എന്തുകൊണ്ട് ശങ്കരാചാര്യർ നിഷേധിക്കില്ല? അത് വൈധമല്ല, ആകാം, വേദം വിരിക്കാത്തതാണ്. അങ്ങനെയാണെങ്കിൽ അന്നത്തിന് വേണ്ടി ചെയ്യുന്ന ധാർമ്മികമായ ഏത് പ്രവർത്തനം അതാകാം, ദോഷമില്ല. അതുകൊണ്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് സന്യാസത്തിന് കേടെന്ന് സംഭവിക്കത്തില്ല. അത് ലോകത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഇന്നത്തെ പരിവ്രജനം എന്ന് പറയുന്നത്, സന്യാസിയുടെ പരിവ്രജനം എന്ന് പറയുന്നത് കർമ്മയോഗമാണ്. കാലം മാറിയത് അത് നമ്മൾ ഗീതയിൽ അത് ചർച്ച ചെയ്തതാണ്. പക്ഷെ പലരും അദ്വൈതമൊക്കെ പഠിച്ചിട്ടുള്ള പലരും ചോദ്യം ചെയ്തിട്ടുള്ളത് അതെന്താ അങ്ങനെ പറയാൻ കാരണം? വേദാന്തം അങ്ങനെ പഠിക്കുന്നവരുണ്ട്, മുന്നും പിന്നും നോക്കാതെ പഠിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആശയവും അവരുടെ ജീവിതത്തിൽ പൊരുത്തപ്പെടുത്താൻ പറ്റത്തില്ല. ഇന്നത്തെ സന്യാസത്തിന് വരുന്ന ഒരു വലിയ തകരാറും അതാണ്. ഒന്നുകിൽ അവരെന്ത് ചെയ്യും? സന്യാസം കർമ്മം ത്യജിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പരിവ്രജനം എന്നുള്ള പേരിൽ അന്നം വസ്ത്രം ഒക്കെ അന്വേഷിച്ച് കറങ്ങി നടക്കും. അതിനു വേണ്ടിയിട്ടാണ് കറങ്ങി നടക്കുന്നത്. എവിടെ അന്നം കിട്ടും, എവിടെ ഷെൽട്ടർ കിട്ടും, എവിടെ ഭക്ഷണം വസ്ത്രം കിട്ടും, ഇത് അന്വേഷിച്ച് നടക്കും. എന്നിട്ട് പറയുന്നത് പരിവ്രജനമാണെന്ന് പറയും. ഒരു സ്ഥലത്ത് നിന്നും കിട്ടത്തില്ലാത്തോ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അത് സന്യാസത്തെ കുറിച്ചുള്ള ഒരു മിഥ്യാഭിമാനമാണ്. വേറൊരു കൂട്ടർ എങ്ങനെയല്ല, അല്പശേഷിയൊക്കെ ഉള്ളവർ ആശ്രമങ്ങളിൽ നല്ല സുഖസമൃദ്ധമായ നല്ല ചാപ്പാടൊക്കെ അടിച്ച് കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡ് സന്യാസം, അങ്ങനെ വേറൊരു കൂട്ടർ. അവർക്ക് അന്നവസ്ത്രാദികൾക്കൊന്നും മുട്ടില്ല, ഡൊണേഷൻ ഉണ്ട്, പിന്നെ അതിൻ്റെ ഒന്നും മുട്ടു വരത്തില്ല. ഭിക്ഷയ്ക്ക് വേറെ ഡൊണേഷൻ. അപ്പോ സുഖജീവിതം, ഇതാണ് സന്യാസത്തിന് വന്നിട്ടുള്ള രണ്ടപജയം. ഇത് രണ്ടുമല്ല ഇവിടെ പറയുന്നു. ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് പരിവ്രജനം, പിന്നെ ഭാഷകാരൻ നേരിട്ട് പറഞ്ഞു ആശ്രമധർമ്മം, ആശ്രമസന്യാസം, അങ്ങനെ ഒന്നിനെ പറയുന്നുണ്ട്. അവിടെയും ഈ സുഖജീവിതമല്ല, ബോൺവിറ്റാ സന്യാസമുണ്ട്. അവിടെയും പറയുന്ന എന്താണോ തപസ് സന്യാസം, ഇനി ആശ്രമസന്യാസമാണെങ്കിൽ അവിടെ തപസ്സാ പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ തപസ്സി പരിപ്രാജകം രണ്ടായിട്ട് തിരിച്ചു. ആശ്രമസന്യാസം എന്ന് പറയുന്നത് അവിടെ തപസ്സാണ്. എന്നുവെച്ചാൽ അതെന്തുകൊണ്ട് അങ്ങനെ ഒന്ന് വന്നു, അതൊന്നും ഉണ്ടായിരുന്നു എന്നും ഉണ്ടാകും. മോക്ഷത്തെക്കുറിച്ച് അറിവുണ്ടായി, ജിജ്ഞാസയുണ്ടായി, സന്യാസത്തിലൊക്കെ വാസനയുണ്ട്, ജിജ്ഞാസയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന രീതിയിൽ ശ്രവണ മനനങ്ങളിലൊന്നും മനസ്സുറയ്ക്കത്തില്ല, തത്വജ്ഞാനം ഉണ്ടാകത്തില്ല, മനസ്സിന് വിക്ഷേപവും മറ്റുമുണ്ട്. ഒരുപാട് ജിജ്ഞാസയുണ്ട്, താല്പര്യമുണ്ട്, അതുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് കാര്യമില്ല, യോഗ്യത ഇല്ലെങ്കിൽ പറ്റത്തില്ല. പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹിക്കാം, പക്ഷെ പൊക്കം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പറ്റത്തില്ല. അതുകൊണ്ട് ആഗ്രഹം കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. ആഗ്രഹമുണ്ട് സന്യാസത്തിനോട്, അത് പൂർവ്വ വാസനമുണ്ട്, പക്ഷെ അതിനുള്ള പക്വതയില്ല. അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആശ്രമസന്യാസം. അപ്പോൾ അവിടെ അന്ധക്കണ്ണ ശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അപ്പോൾ ലോകസേവനവും അതെല്ലാം വേറെ വഴിയില്ല. അത് ചെയ്യുന്നതിന് തെറ്റില്ല, ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. തപസ്സുമാകാം, ഏതാണോ ഓരോരുത്തർക്കും യോജിച്ചത്, യോഗമോ ഭക്തിയോ കർമ്മമോ എന്തുവേണോ ആകാം. അതിന് ആണ് ഭാഷകാരൻ പറയുന്ന ആശ്രമസന്യാസം. അവിടെ ഇതെല്ലാം ആകാം, തപസ്സി എന്ന് പറഞ്ഞു തപസ്സുമാകാം. അത് ഓരോരുത്തർക്ക് ഏതിനാടാണോ വാസനയുള്ള അതനുസരിച്ച്. അതാണ് ഇന്നത്തെ ആശ്രമസന്യാസം. മുമ്പ് ആശ്രമസന്യാസത്തിന് പ്രാധാന്യം തപസ്സിനാണ്, മറ്റുള്ള കാര്യങ്ങൾക്കല്ല. ഇന്ന് ആശ്രമസന്യാസത്തിൽ പ്രാധാന്യം കർമ്മത്തിനാണ്. തപസ്സിന്റെ പ്രാധാന്യം പല കാലഭേദം കൊണ്ട് തന്നെ ഇന്ന് തപസ്സൊക്കെ അസാധ്യമായി തീർന്നു. കാരണം തൃച്ഛിരം, ചന്ദ്രായണം തുടങ്ങിയ വ്രതങ്ങളൊന്നും ഇന്നത്തെ സ്വാമിമാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ അത് പറ്റത്തില്ല, കുഴപ്പമായി പോകും, ആശുപത്രിയിൽ അഡ്മിറ്റ് ആകും. പണ്ടങ്ങനെയല്ല, പണ്ട് അന്തരീക്ഷമൊക്കെ നല്ലതായിരുന്നു, പ്രകൃതി നല്ലതായിരുന്നു, തപസ്സൊക്കെ ചെയ്യാം, എന്നതും പറ്റത്തില്ല. കർമ്മമേ പറ്റും ഇന്നത്തെ ചുറ്റുപാട്. അത് സത്കർമ്മം ലോകസേവ, അതേ ഇന്ന് സന്യാസിക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ പറയുന്ന സാധ്യമേ അല്ല. ശരീരം നിലനിർത്തണമെങ്കിൽ അത് ചെയ്തേ പറ്റും. അതുകൊണ്ടിന്ന് കർമ്മം ഒഴിഞ്ഞുപോയി, കർമ്മമില്ല എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയും ഇല്ല. അങ്ങനെ ഒന്നും സാധ്യമേ അല്ല. അങ്ങനെ പറയുന്നെങ്കിൽ ഭക്ഷണം കഴിക്കായിരിക്കും. ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊന്ന് പരിമുറഞ്ഞു. അത് കാലം കൊണ്ട് വന്ന വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കി അംഗീകരിച്ച് പോയാലേ പറ്റും. ഇത് മനസ്സിലാക്കാതെ ഭാഷയത്തെ പഠിച്ചിട്ട് കാലം വന്ന ഈ വ്യത്യാസം മനസ്സിലാക്കാതെ പലരിച്ച് വന്നിരിക്കും. സന്യാസിക്ക് എന്താ കർമ്മം, ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. അവരൊരു കാര്യം മറന്നു വന്നു, എന്താണ്, ശങ്കരാചാര്യർ സന്യാസിക്ക് ഭിക്ഷ പറഞ്ഞിട്ടുണ്ട്, അതാകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കർമ്മമാണ്. എന്തിനു വേണ്ടിയുള്ള കർമ്മം? അന്നത്തിന് വേണ്ടിയുള്ള കർമ്മം. അപ്പോൾ അങ്ങനെ അന്നത്തിന് വേണ്ടിയുള്ള കർമ്മമാവാം. അത് എന്ത് ചെയ്യുന്നു, ആശ്രമ സന്യാസത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ ഇവിടെ പറയുന്ന ശ്രവണ മരണങ്ങൾക്കൊന്നും അയാൾക്ക് യോഗ്യതയില്ല എന്ന് കണ്ടാൽ ജിജ്ഞാസ കൊണ്ട് അത് സ്വീകരിച്ച് യോഗ്യതയില്ല. അപ്പോൾ ആ യോഗ്യതയ്ക്ക് വേണ്ടി കർമ്മത്തെ യോഗാത്മകമായി ചെയ്യാം, അല്ലെങ്കിൽ തപസ് ചെയ്യാം, അല്ല ഇനി യോഗ്യത ഉള്ളവരാണ് ശ്രവണ മരണങ്ങളിലെല്ലാം. അതാണ് പറയുന്നത്, യോഗ്യതയുണ്ട് ശ്രവണ മരണങ്ങളിലെല്ലാം, മനസ്സ് നിൽക്കുന്നുണ്ട്, തത്വജ്ഞാനം ഉണ്ടാകുന്നു. ശരി, അന്നം എങ്ങനെ കിട്ടും? അതാണ് അടുത്ത ചോദ്യം. അന്നത്തിന് വേണ്ടി എന്നാലും പ്രവർത്തിച്ചേ പറ്റും, ഭിക്ഷാടനം എന്തായാലും പറ്റത്തില്ലല്ലോ. പക്ഷെ കർമ്മത്തിൽ നിന്നും ഒഴിയാൻ ഒരാൾക്ക് പറ്റത്തില്ല. തത്വജ്ഞാനിയാണെങ്കിൽ കൂടിയും ശരി, ഭിക്ഷാടനം സാധ്യമല്ലാത്തതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി കർമ്മം ചെയ്തേ പറ്റും. അല്ലെങ്കിൽ ആശ്രമധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് എന്താണോ വാസനകളോ എന്താണോ അത് ചെയ്യുക. ഭക്ഷണം എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ കർമ്മം, അതെല്ലാം വേറെ വഴിയില്ല. അത് ഭക്ഷ്യക്കാരൻ നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇന്ന് ചെയ്യുന്നത് ലൗകിക കർമ്മങ്ങളാണ്, അത് വൈധമല്ല, വേദം തിരിച്ചിട്ടുള്ളതല്ല. അധർമ്മമാണോ ആകാതിരിക്കാൻ മാത്രം നോക്കിയാണ്. അതുകൊണ്ട് വൈദിക കർമ്മങ്ങൾ മാത്രം മുഖ്യമായിട്ട് കർമ്മമായി സ്വീകരിച്ചിരുന്ന ഭാഷ്യകാരൻ മറ്റു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ലെന്നേ ഉള്ളൂ. ഭിക്ഷയല്ലാതെ ഭക്ഷണത്തിന്റെ മറ്റു ഉപായങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തില്ല. അത് ആ കാലവ്യത്യാസം, ആ കാലവ്യത്യാസത്തിന് അപ്പുറം ചിന്തിക്കണമെങ്കിൽ അത്രയും വലിയ ദീർഘദൃശ്യമായിരിക്കും. അത് ശങ്കരാചാര്യർക്ക് കുറവായിരുന്നു. അതിന്റെ തകരാറുകൾ ഒരുപാട് വന്നു. ഇഹാപി അകർണേ പ്രത്യവായ ഭയം പ്രവർത്തകമിതി ചെയ്ത്, വീണ്ടും വൈദികനായ ഗൃഹസ്ഥനെ കുറിച്ച് പറയുകയാണ്. വൈദികനായ ഗൃഹസ്ഥൻ തത്വജ്ഞാനം ഉണ്ടായി, ഉപനിഷത്ത് ശ്രവിച്ചു, തത്വജ്ഞാനം ഉണ്ടായി. ഗർഹസ്ഥ്യത്തിൽ ഇരുന്ന് തന്നെ കർമ്മയോഗം ചെയ്ത് മനഃശുദ്ധി ഉണ്ടായി, ഉപനിഷത്ത് ശ്രമിച്ചപ്പോൾ തത്വജ്ഞാനം ഉണ്ടായി. പറഞ്ഞില്ലേ കർമ്മം, ആ കർമ്മത്തോട് ചേർന്ന് ഉപാസന, അത് തന്നെ നിഷ്കാമമായി ചെയ്ത് കഴിഞ്ഞാലത് അയാൾക്ക് ചിത്തശുദ്ധി ഉണ്ടാക്കുമല്ല നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് അന്ന് ആ വൈദികാലത്തിൽ ഒരുപക്ഷെ ചിത്തശുദ്ധിയൊക്കെ വളരെ എളുപ്പമായിരിക്കും. എളുപ്പമാകാനേ വഴിയുള്ളൂ, കാരണം മൊബൈൽ ഫോണില്ലാതിരുന്നാൽ ചിത്തശുദ്ധി എളുപ്പത്തിൽ ഉണ്ടാവും. ടി വി, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഇതൊന്നും ഉണ്ടായിരുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു. അങ്ങനെ ഞാനും ഉണ്ടായ ആള് ആ ജീവിതം ജീവിതാന്തം വരെ അഗ്നിഹോത്രം ചെയ്യണമെന്ന് വിരിച്ചിരിക്കുകയാണ് വേദം. വ്യാപജീവം അഗ്നിഹോത്രം ഗുഹുയാ വേദം പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം വേദത്തിലുള്ള ഭക്തി കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ഗൃഹസ്ഥനായിരുന്നു, ബ്രഹ്മചാരിയായിരുന്നു, സന്യസിച്ചത്, തത്വജ്ഞാനം എല്ലാം വേദത്തിന് പ്രമാണത്തെ അടിസ്ഥാനമാക്കിയാണ്. അതേ വേദം പറഞ്ഞിരിക്കുന്നു, യാവജ്ജീവം മരണം വരെ ഇത് ഉപേക്ഷിക്കരുത് നിത്യകർമ്മത്തെ. ശരി, വേദത്തെ അനുസരിച്ചില്ലെങ്കിലും ഉള്ളിൽ ഭയം വരും, പ്രത്യേകമായ ഭയം. അതുകൊണ്ട് പാപം ഉണ്ടായാലോ? വൈദികന്റെ ജീവിതം പ്രധാനമായിട്ടും പാപപുണ്യ ചിന്തയ്ക്ക് എല്ലാം അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ധാർമ്മികനാകാൻ പറ്റുന്നത്. അതാണ് വേദത്തിന്റെ ഒരു ഗുണം, അതാണ് ആ പാപപുണ്യ ചിന്തയിൽ മനുഷ്യനെ നടത്തുന്നത്. അപ്പൊ പാപത്തെ ഭയന്ന് അവൻ ധാർമ്മികനാകും. ഇന്ന് മനുഷ്യൻ അധർമ്മിയാകുന്ന എന്തുകൊണ്ടാണ്? പാപഭയമില്ല. ആ പാപഭയത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രമൊന്നും ഇന്നില്ല, അന്നങ്ങനെ ആയിരുന്നില്ല. അപ്പോ ചിന്തിക്കാം, പാപം ഉണ്ടായാലും ജാതി അകരണി പ്രതിവായ ഭയം പ്രവർത്തകം, അതുകൊണ്ട് വീണ്ടും കർമ്മം ചെയ്യും എന്ന് വന്നാലും നാം അതൊന്നും ശരിയല്ല. നമ്മൾ ചിന്തിക്കാതെ പറയുന്നതാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? പരിവ്രാജനെ കുറിച്ചാണെങ്കിൽ അത് ശരിയല്ല.